കഥ റിവൈവൽ ലെറ്റർ. മാർച്ച് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലെ ഒരു ഉച്ച നേരത്താണ് അയാൾ ബാങ്കിലേക്ക് കയറി വന്നത്. രാമേട്ടൻ പറഞ്ഞുവിട്ടതാവണം. അയാൾ നേരെ എൻ്റെ മേശക്കരികിൽ തന്നെ വന്ന് നിന്നു. എന്നിട്ടും കെട്ടുപിടഞ്ഞു കിടക്കുന്ന കണക്കുകൾക്കിടയിൽ തിരികെ വെച്ച തല ഞാൻ ഉയർത്തിയില്ല. സാറേ, കുറച്ചു നേരം അങ്ങനെ കാത്തുനിന്ന ശേഷം ശ്രദ്ധയാകർഷിക്കാനുള്ള മുരടനക്കുക, ചുമയ്ക്കുക എന്നീ ശ്രമങ്ങൾ ഫലവത്താകാതെ വന്നതോടെയാണ് അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചത്. കൈകൾ കൂപ്പി മുന്നോട്ട് വളഞ്ഞു നിൽക്കുന്ന ആ മധ്യവയസ്കന് സാമാന്യത്തിലധികം പൊക്കവും വണ്ണവും ഉണ്ടായിരുന്നു. പുറത്തെ വെയിലിൻ്റെ ചൂട് അയാളുടെ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് ചാലുകളിൽ നിന്നും അളന്നെടുക്കാം. സാറേ, കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നതായത്. വിയർപ്പിൽ കുതിർന്ന് ശരീരത്തോട് ഒട്ടിക്കിടന്ന ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും നാലായി മടക്കിയ ഒരു കടലാസ് എടുത്ത് അയാൾ നീട്ടി. വായ്പയിൽ കുറച്ച് കുടിശ്ശിക ഉണ്ടാവും സാറേ, ഇടയിലൊരു ആശുപത്രി കേസ് കെട്ട് വന്നു, അതാ പറ്റിയേ. ആ കുടിശ്ശിക ഏതായാലും വേഗം അടച്ചു തീർത്തോളൂ, പക്ഷേ ഇത് അതിനുള്ളതല്ല. ഒരു റിവൈവൽ ലെറ്റർ ഒപ്പിട്ട് തരാനുണ്ട്. ഓഡിറ്റ് കഴിഞ്ഞപ്പോഴാണ് ബ്രാഞ്ചിൽ ഉള്ളതിലധികം ഇല്ലാത്ത കടലാസുകളാണെന്ന് തിരിച്ചറിഞ്ഞത്. അന്ന് കുത്തിയിരുന്ന് എഴുതിയ നോട്ടീസുകളുമായാണ് ഇപ്പോൾ പലരും കയറി വരുന്നത്. നിങ്ങളെടുത്ത വായ്പയില്ലേ, അത് പുതുക്കാനുള്ള അറിയിപ്പാണ്. അയാളുടെ മുഖത്തെ സംശയഭാവം കണ്ടതോടെ ഞാൻ കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞു. പഠിത്തം കഴിഞ്ഞ് പിന്നെയും 10 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി എന്നാണല്ലോ സാറേ നിങ്ങളെ മുന്നേ ഇരുന്നാൾ പറഞ്ഞേ. പിന്നെന്തിനാ ഇപ്പം പുതുക്കുന്നത്? അയാളുടെ ശബ്ദത്തിൽ പരിഭ്രമം കലർന്നിരുന്നു. ലോണിന് പറഞ്ഞ കാലാവധിയുണ്ട്, പക്ഷേ അതിൻ്റെ രേഖകൾ 3 വർഷം കൂടുമ്പോൾ പുതുക്കണം. അങ്ങനെയാണ് നിയമം. അതിനൊരു ഫോം ഒപ്പിട്ട് തരാനുണ്ട്, ഞാൻ അല്പം പരുഷമായി തന്നെ പറഞ്ഞു. ഓ, അത്രയേ ഉള്ളൂ? അയാളൊന്ന് ദീർഘമായി നിശ്വസിച്ചു. എനിക്ക് പാലക്കാട് ചെത്തിൻ്റെ പണിയാണ്, മാസത്തിലൊരിക്കലേ വീട്ടിൽ വരവുള്ളൂ. ഈ കത്ത് വീട്ടിൽ വന്നേ പിന്നെ കെട്ടിയോള് സ്വൈര്യം തന്നിട്ടില്ല, അതുകൊണ്ട് 2 ആഴ്ചത്തെ പണിയും കളഞ്ഞു വന്നതാ. ഏതായാലും ഒപ്പിടേണ്ട ഫോറം തന്നേക്ക് സാറേ. മുണ്ടിൻ്റെ കോന്തല കൊണ്ട് മുഖത്തെയും കൈകളിലെയും വിയർപ്പ് തുടച്ചുകൊണ്ട് അയാൾ ഒപ്പിടാൻ തയ്യാറായി. ഇത് മോളുടെ വിദ്യാഭ്യാസ വായ്പയല്ലേ, അപ്പോൾ നിങ്ങളുടെ ഒപ്പ് മാത്രം പോരാ, മോളുടെയും കൂടെ വേണം. കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞ അക്കൗണ്ട് വിവരങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അയ്യോ സാറേ, അവളുടെ ഒപ്പ് കിട്ടാൻ പ്രയാസമാവുമല്ലോ. അയാളുടെ മുഖം മങ്ങി. എന്താ, മോള് വീട്ടിലില്ലേ? വീട്ടിൽ തന്നെ ഉണ്ട് സാറേ, പക്ഷേ അവൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിരിക്കുക, യാത്ര ചെയ്യാൻ പറ്റില്ല. ഓ, അങ്ങനെയാണോ? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ മാനേജറോടൊന്ന് പോയി സംസാരിക്കൂ. അയാളെ മാനേജറുടെ ക്യാബിനിലേക്ക് പറഞ്ഞു വിട്ടു. 5 മിനിറ്റ് കഴിഞ്ഞു കാണില്ല, എൻ്റെ ഇൻ്റർകോം സ്ക്രീനിൽ മാനേജറുടെ നമ്പർ തെളിഞ്ഞു. താനിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട എഡ്യൂക്കേഷൻ ലോൺ കേസില്ലേ, പുള്ളിയുടെ മോൾക്ക് എന്തോ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുകയാണത്രേ. താനൊന്ന് പുള്ളിയുടെ കൂടെ അവിടെ വരെ ചെല്ല്, സൈൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്, തമ്പി ഇംപ്രഷൻ എടുക്കേണ്ടി വരും. പിന്നെ ലോണിൽ ഇപ്പോൾ തന്നെ കുറച്ച് ഡ്യൂസ് ഉണ്ട്, സെക്യൂരിറ്റിയുള്ള ലോണാണ്. ആക്ഷൻ എടുക്കേണ്ടി വന്നാൽ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. മനസ്സില്ലാ മനസ്സോടെ ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ച് ഫയലെടുക്കാനായി റെക്കോർഡ് റൂമിലേക്ക് നടന്നു. രാമേട്ടൻ തൻ്റെ വടിവത്ത കൈപ്പടയിൽ യമുന KS എന്ന് വലുതാക്കി എഴുതിയ ഓറഞ്ച് ഫയൽ തുറന്നു. ആദ്യത്തെ ഷീറ്റിൻ്റെ വലത്തെ മുകളറ്റത്തായി ഭംഗിയായി പുഞ്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ. അതോടെ മടുപ്പൊക്കെ മാറി ഉഷാറായി. വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ചെയ്ത് മുടിച്ചീകി ഞാൻ പോകാൻ റെഡിയായി. അങ്കിൾ, വാ പോകാം. പെരുമാറ്റത്തിലെ പെട്ടെന്നുള്ള അന്തരം കണ്ട അമ്പരപ്പിലാവണം അയാൾ ഒരു നിമിഷം എന്നെ പകച്ചു നോക്കി. സാറിവിടെ നിന്നോ, ഞാനൊരു ഓട്ടോ വിളിച്ച് വരാം. ഓ വേണ്ടെന്നേ, നമുക്കെൻ്റെ ബൈക്കിൽ പോകാം. അയാൾ മറുത്തെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ബൈക്കിനടുത്തേക്ക് നടന്നു. സാറേ, ഹെൽമെറ്റ് ഇടുന്നില്ലേ? ബൈക്കിൻ്റെ കണ്ണാടിയിൽ കുരുത്തിട്ടിരിക്കുന്ന ഹെൽമെറ്റ് നോക്കിയാണ് അയാളുടെ ചോദ്യം. ഓ എന്തിനാ, ഇവിടെ അടുത്തല്ലേ? ശരിയാ സാറേ, എന്നാലും. അയാൾ പറഞ്ഞു മുഴുമിപ്പിക്കും മുമ്പേ ഇയർഫോൺ എടുത്ത് ചെവിയിൽ തിരുകി. 10 മിനിറ്റിനകം അയാളുടെ വീട്ടിലെത്തി. സാറിവിടെ ഇരുന്നു, ഞാൻ അവളെയും വിളിച്ചിപ്പോൾ വരാം. വരാന്തയിലെ നിറം മങ്ങിയ പ്ലാസ്റ്റിക് കസേര ഒഴിവാക്കി കാവി പതിച്ച ചാരുപടിയിൽ കയറിയിരുന്നു. വീട്ടുകാരിയാവണം. ഒരു മധ്യവയസ്ക വാതിൽക്കൽ വന്ന് പകുതി മുഖം നൽകി ചിരിച്ചെന്ന് വരുത്തി അകത്തേക്ക് പോയി. സിമൻ്റ് തറയിൽ ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം കേട്ടാണ് മൊബൈലിൽ നിന്നും മുഖമുയർത്തിയത്. അപ്പോഴേക്കും അയാൾ വീൽ ചെയർ ഉന്തിക്കൊണ്ട് വാതിൽക്കലെത്തിയിരുന്നു. വീൽചെയർ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതല്ലാതെ അയാളൊന്നും പറഞ്ഞില്ല. വീൽചെയറിലെ വെളുത്ത തുണി പുതപ്പിച്ചിരിക്കുന്ന രൂപത്തെയും അയാളെയും ഞാൻ മാറി മാറി നോക്കി. ഇത്? ഞാൻ അയാളെ നോക്കി. എൻ്റെ മോളാ. അത് പറയുമ്പോഴേക്കും അയാളുടെ തൊണ്ട ഇടറിപ്പോയിരുന്നു. നേരത്തെ കണ്ട സ്ത്രീ വാതിൽക്കൽ നിന്ന് സാരിത്തലപ്പ് കൊണ്ട് കണ്ണുകൾ അമർത്തി തുടയ്ക്കുന്നു. ഫോട്ടോയിൽ കണ്ട ഭംഗിയുള്ള പുഞ്ചിരി ആ വിളറി വെളുത്ത മുഖത്ത് തിരഞ്ഞ് ഞാൻ പരാജയപ്പെട്ടു. എവിടെയോ തറഞ്ഞിരിക്കുന്ന ചലനമറ്റ കണ്ണുകളിലേക്ക് ഒന്നേ നോക്കാനായുള്ളൂ. തമ്പ് ഇംപ്രഷൻ എടുക്കാനായി മഷിയിൽ മുക്കി അയാൾ കയ്യിൽ വെച്ചു തന്ന തണുത്ത വിരലിലെ മരവിപ്പ് ഇന്നിലേക്കും പടരുന്നതുപോലെ തോന്നി. പടികളിറങ്ങി ബൈക്കിനടുത്തേക്ക് നടക്കുമ്പോൾ പുറകെ അയാളും വന്നു. ഹോസ്റ്റലിൽ നിന്ന് കൂട്ടുകാരിയുടെ സ്കൂട്ടറും എടുത്ത് പോയതാ സാറേ. ഗേറ്റ് കടന്നേയുള്ളൂന്നാ കണ്ടൂരൊക്കെ പറഞ്ഞത്. പുറകിലൊരു ഓട്ടോ വന്നിടിച്ചതാ. വേറെ പരിക്കൊന്നും പറ്റിയില്ല, പക്ഷേ വീണത് തലയിടിച്ചായിപ്പോയി. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പറ്റിയെന്നാ ഡോക്ടർമാർ പറഞ്ഞ്. കുറച്ചു കാലം അവൾ പഠിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയിൽ തന്നെ ചികിത്സിച്ചു, പിന്നെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കണമെന്നാ ഇവിടുത്തെ ഡോക്ടർമാരും പറഞ്ഞ്. എന്ന് കരുതി കൊണ്ട് കളയാൻ പറ്റൂലല്ലോ സാറേ. കരച്ചിലടക്കാൻ പാടുപെടുന്ന അയാളെ വിട്ട് മുന്നോട്ട് നടന്ന ഞാൻ ബൈക്കിൽ കയറിയിരുന്ന മിററിൽ നിന്നും ഹെൽമെറ്റ് ഊരിയെടുത്ത് തലയിൽ വെച്ചു.